ദൈവ തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിൽ സഹോദരങ്ങളെ, ടുഡേ വി ആർ സെലിബ്രേറ്റ് ദ സെക്കൻഡ് സൺഡേ ആഫ്റ്റർ ദ ശൂനോയോ. ശൂനോയോ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഏവൻഗേലിയൻ ഭാഗമാണ് ഇന്നത്തെ വായന. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 11:9-20. അതിനകത്തെ പ്രതിപാദ്യം എന്ന് പറയുന്നത്, യാചിപ്പിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ കൃപയുടെ വാതിൽ നിങ്ങൾക്കായി തുറന്നു തരും. ഒരപ്പൻ മകനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അതിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് കൊടുക്കും. ഇതാണ് നമ്മൾ വളരെയധികം പല തവണയും ഇതിൻ്റെ വ്യത്യസ്ത രൂപത്തിൽ പഠിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് വളരെ ചുരുക്കമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രെയർ എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, ഓൾ മേജർ റിലിജിയൻസ്, എല്ലാ മതങ്ങളും മനുഷ്യരോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജുഡൈസം, ജ്യൂസ്, ഹിന്ദുസ്, അതുപോലെ ഇന്ന് നമ്മൾ ലോകത്തുള്ള എല്ലാ പ്രോമിനൻ്റ് ആയിട്ടുള്ള റിലിജിയൻസും അവർ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ആരോട് പ്രാർത്ഥിക്കണമെന്നോ എന്നൊക്കെയുള്ള അതിന് ടെക്നിക്കൽ കാര്യങ്ങളിൽ ഇഫ് ദ ഡിഫർ ഇൻ മെനി തിങ്സ് ബട്ട് ദെർ ഇസ് എ കോമൺ അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് എവറി വൺ ഹാസ് ടു പ്രേ, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരു സംഗതിയാണ്. ചില റിലിജിയൻസ് ലൈക്ക് ദലൈലാമ പറയുന്നുണ്ട്, സിംപ്ലി പ്രേയിങ് ഫോർ എ ചേഞ്ച് ഈസ് നോട്ട് ഇനഫ്, ദെർ ഹാസ് ടു ബി ആൻ ആക്ഷൻ, പ്രാർത്ഥന മാത്രം പോരാ, അതിൻ്റെ കൂടെ പ്രവൃത്തിയും വേണം എന്ന് ചിന്തിക്കുന്ന റിലിജിയൻസ് ഉണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥം, പ്രാർത്ഥനയുടെ വ്യാപ്തി എന്ന് പറയുന്നത് മനസ്സിലാക്കുന്ന റിലിജിയൻസാണ് മെജോറിറ്റി ഓഫ് ദി റിലിജിയൻസ്. യേശുക്രിസ്തു പഠിപ്പിച്ച, കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥിക്കാനാണ്. ദൈവസന്നിധിയിൽ അവരുടെ മനസ്സുകളെ, നിങ്ങൾ ബുദ്ധി പൗലോസിലെ പറയുന്ന പോലെ നിങ്ങളുടെ മർത്ത ശരീരങ്ങളെ ജീവനും ശക്തിയുമുള്ള ദൈവസ്വരൂപമാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ആ പ്രവൃത്തികളിലും പ്രാർത്ഥനകളിലും നമ്മൾ ആയിത്തീരുക എന്നുള്ള ആശയമാണ് അവിടെ കൊടുക്കുന്നത്. ഇവിടെ ആസ്ക് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ദിസ് സ്റ്റെപ്പ് എൻകറേജസ് ബിലീവേഴ്സ് ടു കം ബിഫോർ ഗോഡ് വിത്ത് ദെയർ നീഡ്സ്, ഡിസയേഴ്സ് ആൻഡ് റിക്വസ്റ്റ്. നമ്മുടെ നീഡ്സ് ഉണ്ട്, ഡിസയേഴ്സ് ഉണ്ട്. ചില സമയത്ത് നമുക്ക് തന്നെ എനിക്കത് ദൈവത്തോട് ചോദിക്കണമെന്ന് ചോദിക്കുന്ന നമ്മുടെ റിക്വസ്റ്റ് ഉണ്ട്. ഇതായി ആസ്ക് എന്ന് പറയുന്ന അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്, നമ്മൾ ദൈവസന്നിധിയിൽ വന്നിട്ട് കം ബിഫോർ ഗാഡ് വിത്ത് യർ നീഡ്സ്, ഡിസയേഴ്സ് ആൻഡ് റിക്വസ്റ്റ്. ഇതാണ് ആസ്ക് എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഉള്ളത്. സ്പിരിച്വാലിറ്റിയുടെ പടികളാണ്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ തിരിയുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ ഹൃദയം തേങ്ങുമ്പോൾ നമ്മൾ അടുത്തു വരുന്ന ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു, സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി പകരം ചോദിക്കണമില്ല എന്ന് ദാവീദ് നിലവിളിച്ചപ്പോൾ അവന് ദൂരെ നിന്ന് അവൻ്റെ മനസ്സ് ദൈവസന്നിധിയിലേക്ക് അടുക്കുമ്പോൾ അവൻ പറയുന്നതാണ്, ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തി, എൻ്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിലാകുന്നെന്ന് ദാവീദ് മനസ്സിലാക്കിയതുപോലെ ഈ ചോദ്യം, നമ്മുടെ ആസ്കിങ് എന്ന് പറയുന്ന ഫസ്റ്റ്, ഇതിനകത്ത് വി ആർ ഐഡൻറ്റിഫൈയിങ്, വി ആർ റിയലൈസിങ് ദർ ഈസ് എ ഗാഡ്, ഹീ ഈസ് ദയർ ടു ഹെൽപ്പ് യു. നമ്മളെ അന്വേഷിച്ച്, നമ്മളെ, നമുക്ക് വേണ്ടി നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആവലാതികളും ജീവിതത്തിൻ്റെ നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറ്റി തരുന്ന കരുണാമയനായിട്ടുള്ള ദൈവമുണ്ടെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് സ്റ്റെപ്പിലൂടെയാണ്, ആസ്കിങ് എന്ന് പറയുന്നത്. സീക്കിംഗ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സീക്കിംഗ് ഇസ് സെർച്ചിങ്. നമ്മൾ കൂടുതൽ വ്യാപ്തിയിൽ ദൈവത്തെക്കുറിച്ച് അറിയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. ഈ സീക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഏറ്റവും പ്രധാനമാണ്. റീഡിങ് ദ സ്ക്രിപ്റ്റേഴ്സ്, വേദപുസ്തകം വായിക്കുക, പഠിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ ഓരോ അംശങ്ങളും, പ്രകൃതിയിൽ നിന്നും ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. അതാണ് ഈ സീക്കിംഗ് എന്ന് പറയുന്നത്. ഈ സീക്ക് എന്ന് പറയുന്നതിനകത്ത് ഒത്തിരിയും കാര്യങ്ങൾ ഈ നേച്ചർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പ്രകൃതി എന്ന് പറയുന്നത് നമ്മളെ ഓരോ ദിവസം ഒരു പ്രഭാതം ഉദിച്ചു വരുന്ന നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നിന്ന് ഇങ്ങനെ നോക്കാമെങ്കിൽ, ആകാശത്തോട്ട് നോക്കാമെങ്കിൽ എന്തോ ഒരു ഭംഗിയാണ് ആകാശത്തിന്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ നടക്കാൻ പോയപ്പോൾ എൻ്റെ അവിടെ ഒരു അയൽവക്കത്തുള്ളൊരു മനുഷ്യനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ അവിടെ നിന്നു പറഞ്ഞു, അയ്യെന്തോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. ഞാൻ പറഞ്ഞു, യാസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ആകാശത്തോട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, ഡു യു തിങ്ക് ദി സ്കൈ യു സീ ഇസ് ദ സെയിം ഫ്രം യെസ്റ്റർഡേ? ആ മനുഷ്യൻ ഇച്ചിരി ആലോചിച്ച് പറഞ്ഞു, നോ, ദിസ് എ ഡിഫറൻറ്റ് സ്കൈ, ബിക്കോസ് എവറി മൊമെൻറ്റ് ഈ പ്രകൃതി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആകാശം, നമ്മളിപ്പോൾ കാണുന്ന ആകാശം കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മുമ്പോട്ട് ഇങ്ങനെ കടന്നു പോകും. രാത്രി കടന്നു പോകുന്നു, പകൽ കടന്നു പോകുന്നു. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ നമ്മൾ സീക്ക് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ തിരയുന്നത്, അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ 24 മണിക്കൂറിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്തിനെയാണ് നമ്മൾ സീക്ക് ചെയ്യുന്നത്? ആർ വി ലുക്കിംഗ് ഫോർ മണി? ആർ വി ലുക്കിംഗ് ഫോർ എനി കൈൻഡ് ഓഫ് എർത്ത്ലി തിങ്സ്? ലോകപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെയാണോ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? അതോ ഞാനെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനും ദൈവം എന്നോട് കാട്ടിയ കരുണയ്ക്ക്, ദൈവം എന്നോട് കാട്ടുന്ന സ്നേഹത്തിന്, എൻ്റെ എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നമ്മൾ ഒരു നിമിഷമെങ്കിലും ദൈവസ്ഥാനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരാറുണ്ടോ? അതാണ് ഈ സീക്കിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. മനുഷ്യന് ആഹാരം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, പാർപ്പിടം ആവശ്യമാണ്, ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്, അവരുടെ എഡ്യൂക്കേഷനൊക്കെ ചെയ്യണം, അവരെ പഠിപ്പിക്കണം, അവരെ വലിയവരാക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളുടെ ഭാഗത്തിൽ വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം തീർന്നിട്ട് ദൈവത്തെ വിളിക്കാമെന്ന് നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും അത് ഇറ്റ് വിൽ ബി ടു ലേറ്റ്. നമ്മളിപ്പോൾ കുമ്പസാരിക്കുമ്പോൾ വിചാരിക്കും, 20 വയസ്സുള്ള ഒരാൾ ഈ ലോകത്ത് എന്തെല്ലാം പാപങ്ങൾ ചെയ്യാനായിട്ടുണ്ട്, എത്രയോ പേര് പാപികളായിട്ടുള്ള മനുഷ്യരുണ്ട്. ലെറ്റ് മീ എൻജോയ് എവറിത്തിങ് വെൻ ഐ ഗെറ്റ് ഓൾഡർ, മേ ബി ലൈക്ക് 70, 75 ഒക്കെ ആകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു നല്ല മനുഷ്യനായിട്ട് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് പോകാം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പ്ലാൻ ചെയ്യുന്നവരുണ്ട്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. അതാണ് ഈ സീക്കിംഗ് എന്ന് പറയുന്നത്. സീക്കിംഗ് ദ ട്രൂ പാത്ത്, റൈറ്റ് പാത്ത്, യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുകയാണ് ഈ സീക്കിംഗ് എന്ന് പറയുന്നത്. ആസ്കിങ് ആൻഡ് സീക്കിംഗ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നോക്കിംഗ് ആണ്. നോക്കിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു ശരിക്കും ഈ സീക്കിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് വി റിയലൈസ് വിച്ച് ഡോർ യു ഹാവ് ടു നോക്ക്. ഏത് ഡോറിലാണ് നോക്കേണ്ടത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെന്നിട്ട് ഒരു പ്രാക്ടിക്കൽ ആക്ഷനാണ് ഈ നോക്കിംഗ് എന്ന് പറയുന്നത്. ഈ നോക്കിങ്ങിന് ഒത്തിരിയും അർത്ഥങ്ങൾ ഉണ്ട്. നമ്മൾ പ്രാർത്ഥനയുടെ ഏറ്റവും ഒരു ഹയസ്റ്റ് ഒരു സ്റ്റെപ്പിൽ നിന്നോടാണ് നമ്മൾ നോക്ക് ചെയ്യുന്നത്. ഈ നോക്കിങ്ങിന് ഒത്തിരിയും അർത്ഥങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ വേദവസ്തു തന്നെ പറയുന്നുണ്ട്, 10 കന്യകമാരുടെയൊക്കെ കഥകൾ പറയുന്നുണ്ട്. അവിടെ വാതിൽ തുറക്കുമ്പോൾ മണവാളനെ കാണുന്നതും മണവാളനെ കാണാതെ തകർന്നു പോകുന്ന, തോറ്റു പോകുന്ന ആ കന്യകമാരെ കുറിച്ചൊക്കെയും പറയുന്നുണ്ട്. ഈ വാതിൽ തുറക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഗതിയാണ്. ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ്. നമ്മൾ ആസ്കിങ് സീക്കിംഗ് ആൻഡ് റിയലൈസിങ് ദ ഡോർ ആൻഡ് നോക്കിംഗ് അറ്റ് ഇറ്റ്. ആ നോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണേലും, ആ കഥ തുറക്കുമ്പോൾ എന്ത് വേണേലും സംഭവിക്കാം. അതിൻ്റെ ഒരു സൂപ്പർലേറ്റീവ് ഫോമിലാണ് ഈ നോക്കിംഗ് എന്ന് പറയുന്നത്. ഇംപ്ലൈസ് ദാറ്റ് ദ ഡിസൈർ ടു എൻ്റർ, ദിസ് സ്റ്റെപ്പ് റെപ്രസെൻസ് എ യേണിംഗ് ടു എൻ്റർ ഇൻ എ ക്ലോസർ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. ഇവിടെ നമ്മൾ ഈ വാതിൽ തുറന്നാൽ, ഞാൻ മുട്ടുമ്പോൾ ഈ വാതിൽ തുറന്നാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ആൻഡ് സംബഡി ഈസ് ഗോയിങ് ടു ഓപ്പൺ ദ ഡോർ ആൻഡ് ഐ എം ഗോയിങ് ടു ഗോ ഇൻസൈഡ് ദ റൂം. ആ മുറിക്കകത്തേക്ക് പോവുകയാണ്, ആ വാതിൽ അടയ്ക്കുകയാണ്. അവിടെ നടക്കുന്നത് ഐ എം ഗോയിങ് ടു ബി ഇൻ എ ക്ലോസർ കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. ഇത് ജീവിതത്തെ മനസ്സിലാക്കിയിട്ടുള്ള അനേകം മനുഷ്യർ ഈ ലോകത്തുണ്ട്. അതിനകത്ത് ഈ ലോകത്തെ സുഖങ്ങളെക്കാട്ടൊക്കെ അപ്പുറം ദൈവമാണെന്ന് അല്ലെങ്കിൽ ഒരു എല്ലാത്തിനെയും ഭരിക്കുന്ന ഒരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി ഒത്തിരിയും പ്രബുദ്ധരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ശ്രീബുദ്ധൻ്റെയൊക്കെ കഥ നമ്മളെ പഠിപ്പിക്കുന്നതാ, ലോകം മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഗൗതമ ബുദ്ധന് ആ പരമമായിട്ടുള്ള ശക്തിയെ തേടിപ്പോകുന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. നമ്മുടെ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിൽ മൊണാസ്റ്റിക് മൂവ്മെൻ്റ്, അതായത് സന്യാസ പ്രസ്ഥാനത്തിൻ്റെ ആദ്യം അതിൻ്റെ ഏറ്റവും ഫൗണ്ടർ എന്ന് നമ്മൾ വിളിക്കുന്ന അന്തോണിയോസ് സെൻ്റ് ആൻ്റണി എന്ന് പറയുന്ന ഒരു പിതാവുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് അന്തോണിയോസ് തിരുമേനി കാലം ചെയ്ത ഒരു സമയത്ത് ഞാൻ ഈ ആൻ്റണിയെ കുറിച്ച് വായിക്കാൻ ഇടയായി. ഈ അന്തോണിയോസ് ഇതിനകത്ത് ആസ്കിങ്ങും സീക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഈ നോക്കിങ്ങിൻ്റെ സ്റ്റെപ്പിൽ നിന്ന ഒരു പരിശുദ്ധനായിട്ടാണ് പറയുന്നത്. ഈ അന്തോണിയോസിൻ്റെ ലൈഫിൽ ഹി വാസ് എ വെരി റിച്ച് പേഴ്സൺ, വളരെയധികം പണമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സിസ്റ്ററും അപ്പനും അമ്മയും കൊച്ചിലെ മരിച്ചു. ഈ ധാരാളം പണമുണ്ട്, ഈ പണമെല്ലാം എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് മത്തായി സുവിശേഷം 19:21 വാക്യമാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മ, നീ സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുട്ടിലൂടെ പോകുന്നതാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്ര കൊടുക്കാൻ പറഞ്ഞിട്ട് സ്വന്തം പേങ്ങൾക്ക് വേണ്ടി അല്പം വളരെ ചുരുക്കം മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ട് ആൻഡ് ഹി വാസ് ലുക്കിംഗ് ഫോർ ഗാഡ്, ദൈവത്തെ തിരഞ്ഞ് പോവുകയാണ്. ഈ പോയത് എവിടെയെന്ന് വെച്ചാൽ മരുഭൂമിയിലാണ്. മരുഭൂമിയിൽ ചെന്ന് ഹി വാസ് റസ്ലിംഗ് വിത്ത് സൈറ്റൻ, പിശാചിനോട് റസിൽ ചെയ്യാനായിട്ടാണ് സെൻറ് ആൻ്റണി പോകുന്നത്. അങ്ങനെ ആൻ്റോണിയോസ് ആൻ്റണിയുടെ ദയറാകളാണ് ഈജിപ്തിലെ ആദ്യകാലത്തുള്ള സന്യാസ കേന്ദ്രങ്ങളൊക്കെയും തന്നെയും. ആൻ്റണിയുടെ ലൈഫിൽ പലപ്പോഴും ഹി റിയലൈസസ് ദാറ്റ് ഹി ഹാസ് സീൻ സൈറ്റൻ ഫേസ് ടു ഫേസ്, സാത്താനെ മുഖാമുഖം കണ്ടിട്ടുള്ള ഒരാളായിട്ടാണ് അന്തോണിയോസിൻ്റെ എഴുത്തുകൾ പറയപ്പെടുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ ഈ സാത്താന് അങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമുക്ക് നേരെ ഞാൻ കണ്ടു എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇപ്പം ഹവയെ ടെംപ്റ്റ് ചെയ്തതും സാത്താനാണ്. അവിടെ നമ്മൾ കാണുന്നത് ഈ പാമ്പ് ആ ഹവയോട് പറയുന്നതും സംസാരിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ആൻ്റണി കുഡ് സീ സൈറ്റൻ ഫേസ് ടു ഫേസ്, മുഖാമുഖമായിട്ട് പിശാചിനെ കാണാനായിട്ട് സാധിച്ച ഒരു സന്യാസിയാണ്. ഈ ഇതിന് ആൻ്റണിയുടെ കഥയ്ക്കകത്ത് പറയുന്ന ആൻ്റണി വാസ് ട്രാവലിംഗ് ഇൻ എ ഡെസേർട്ട്, ഹി ഫൗണ്ട് എ പ്ലേറ്റ് ഓഫ് സിൽവർ കോയിൻസ് ഇൻ ഹിസ് പാത്ത്. ഹി പോണ്ടേഡ് ഫോർ എ മൊമെൻറ്റ് ആസ് ടു വൈ എ പ്ലേറ്റ് ഓഫ് സിൽവർ കോയിൻസ് വുഡ് ബി ഔട്ട് ഇൻ ദ ഡെസേർട്ട് വെൻ നോ വൺ എൽസ് ട്രാവൽസ് ആൻഡ് ഹി റിയലൈസ് ദ ഡെവിൾ മസ്റ്റ് ഹാവ് ലെയ്ഡ് ഇറ്റ് ഔട്ട് ദേർ ടു ടെംപ്റ്റ് മീ. ദെൻ ഹി പ്രേഡ് ആൻഡ് ഹി സെഡ്, ദ ഡെവിൾ യു ട്രൈ ടു ടെംപ്റ്റ് മീ ആൻഡ് ഡിസീവ് മീ but it shall not be in the power. Once he said, the plate of silver vanished. ഇതിൻ്റെ ഒരു ഹയർ ഇതിനകത്ത് ഒരു ഗുഹയ്ക്ക് ഒരു കേവിനകത്ത് ആന്റണി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ സാത്താനെ നേരിട്ട് വന്നിട്ട് ആന്റണിയെ അറ്റാക്ക് ചെയ്യുകയാണ്, ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യണം. ദേഹമെല്ലാം ഇങ്ങനെ ഇടിച്ച് മുറിവേൽപ്പിച്ച് വരഞ്ഞ് എല്ലാം ഇതാക്കിയിട്ട് അവസാനം ആഫ്റ്റർ ബീയിങ് ടെംപ്റ്റഡ് ബൈ ദ ഡെവിൾ അറ്റ്ലീസ്റ്റ് ട്വൈസ് ആന്റണി ട്രൈ ടു ഹൈഡിങ് ഇൻ എ കേവ്. ദർ വാസ് സോ മെനി ഡിമൻസ് ഇൻ ദ കേവ് ദാറ്റ് ആന്റണീസ് സെർവൻ ഹാഡ് ടു ക്യാരി ഹിം ഔട്ട് ബിക്കോസ് ദേ ഹാഡ് ബീറ്റൻ ഹിം അപ് ടു ഡെത്ത്. മരണം പോലെ മരിക്കാത്തക്ക പോലെ ഇതാക്കിയാണ്. വേറൊരു സന്യാസി ചെന്നിട്ട് അതിൻ്റെ ആ ഗുഹയുടെ വാതിൽ തുറന്നപ്പോൾ സാത്താന് അതുപോലെ ഉപദ്രവിച്ച് ഇട്ടിരിക്കുകയാണ്. വൺസ് ഔട്ട് ഓഫ് ദ കേവ് Anthony came back to life and demanded to go back to the cave. When he got there, he called out the demons. They came back as the wild beasts rip him off and kill him. Itha pishajumayittu ee prarthanayude asking indeyum seeking indeyum stepil nilkumbide namukku ee satanudulla wrestling illa idinde ee first and second step lokke adinde temptations maatrame ullu nammal idinde ee knocking ഡിസിഷൻ എടുത്തിട്ട് ആ വാതിൽ തുറന്ന് ആ വാതിൽ തുറന്ന് നമ്മൾ അകത്ത് പ്രവേശിച്ച് കഴിയുമ്പോഴാണ് വി ഹാവ് ടു റസിൽ വിത്ത് സൈറ്റൻ, പിശാചുമായിട്ട് നേരിട്ട് മൽപ്പിടുത്തം നടത്തുന്ന അനുഭവം. നമുക്ക് പിശാചിനെ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാം. നോയമ്പ് നോക്കിയാൽ നമുക്ക് സാധാരണ നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യം, നോയമ്പ് നോക്കിയാൽ പിശാചു നമ്മളോട് പറയും ബ്രേക്ക് ചെയ്യാനായിട്ട്. സാരമല്ല, ഒരു ഈ പ്രാവശ്യം ഈ മൂന്ന് ദിവസം രണ്ട് 25 നോക്കിലും ഇനി 50 നോക്കണ്ട. ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. രാത്രിയും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് വളരെ ഈസിയായിട്ട് നമ്മൾ കാണുന്ന ദൈവത്തെ കാണുന്നതിന് മുമ്പേ കാണുന്ന ഒരാളാണ്, പ്രാർത്ഥിക്കണം നമുക്ക് അങ്ങ് കിടക്കാം. പ്രാർത്ഥിക്കേണ്ട. ഇങ്ങനെ നമ്മൾ പിശാചിനെ ലൈഫിൽ ഇങ്ങനെ ഓരോ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഈ ആസ്കിങ്ങിൻ്റെ സ്റ്റേജിലാണെങ്കിലും സീക്കിങ്ങിൻ്റെ സ്റ്റേജിലാണെങ്കിലും പിശാചിനെ നമ്മൾ കാണും. പക്ഷേ അതിങ്ങനെ വളരെ ഈസിയായിട്ടാണ്. നമുക്കിപ്പോൾ വൈരാഗ്യമുള്ള ഒരാളിനോട് ഒന്ന് സംസാരിക്കാനൊന്ന് വെച്ചാൽ പറഞ്ഞേ, നമ്മളെ ആരായി പിടിച്ച് പുറകോട്ട് നിൽക്കുന്നത്? പിശാചാ. നേരെ നമ്മളോട് പറയുന്നത്, നീ മിണ്ടണ്ട, നീ മിണ്ടരുത്, മിണ്ടണ്ട, പിടിച്ച് നമ്മളെ പുറകോട്ട് നിർത്തുന്നത് പിശാചാ. നമ്മളൊരാൾ പിന്നെ ജീവിതത്തിൽ ഒരു വലിയൊരു പൊസിഷൻ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു, ആ ആളിനെ കാണുന്ന ഉടനെ നമ്മൾ പിന്നെ ചിരിച്ച്, അയ്യോ പിന്നെ ഞാനിങ്ങനെ കേട്ടു നിനക്കൊരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിനക്ക് ഇത് നീ നല്ലൊരു കാറ് വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിങ്ങനെ ഉണ്ടല്ലോ വെളിയിലോട്ട് ആ ഈ ചിരി മുഖത്ത് കൊണ്ടുവരാൻ നേരത്ത് ഈവൻ ഈ അകത്ത് കയറി നമ്മളോട് നമ്മളോട് ഇങ്ങനെ ഞൊറുക്ക് പറയും, എന്നാലും ഇത്രയും വേണ്ടായിരുന്നു, കുറച്ച് ഇച്ചിരി കൂടിപ്പോയി. നമ്മൾ വാവുകൊണ്ട് പറയും. പക്ഷേ ഈ പിശാച്, ഞാൻ പറയുന്നത് ആൻ്റണി പിശാചിനെ കണ്ടതുപോലെ നമുക്ക് പിശാചിനെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോ സമയത്തും നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ മൂവ്മെൻറ്റ്സ്, നമ്മുടെ ചിന്തകൾ ഒക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യാമെങ്കിൽ ഈ പിശാജ് ഇസ് നോട്ട് ഫാൾ. ഈ ആസ്ക് സീക്ക് നോക്ക് എന്ന് പറയുന്നതിനകത്ത് ഈ ആസ്ക് മാത്രം ഉള്ളവർക്കും ഉണ്ട് ഈ ടെംപ്റ്റേഷൻ. ആസ്ക് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, ആവശ്യമില്ലാത്തതെല്ലാം നമ്മളോട് പറയും പ്രാർത്ഥിക്കാനായിട്ട്. അത് പിശാജിൻ്റെ ടെംപ്റ്റേഷനാണ്. ഈ സീക്കിങ്ങിനകത്ത് നമ്മൾ വള്ളി പാനായിട്ട് പോകുന്നവരെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നെത്തും. അതാ ഈ സീക്കിങ്ങിൽ നമ്മളെ ഇങ്ങനെ റീഡയറക്റ്റ് ചെയ്ത് തിരിച്ചു മറിച്ച് നമ്മളെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോകും. ഒരു 10 രൂപ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഉടനെ നമ്മളോട് പറയും, അത് അവനും കൊടുക്കണ്ട, അതിനെക്കാട്ടി അത്യാവശ്യക്കാരൻ വരുന്നുണ്ട്, ഇവനും കൊടുക്കില്ല, അവനും കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കത്തില്ല. അവസാനം നമ്മളെ കൊണ്ട് കൊടുപ്പിക്കാതിരിക്കുന്നത് ഈ പിശാചിൻ്റെ തന്ത്രങ്ങളാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആസ്ക് സീക്ക് നോക്ക് എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ 3 വ്യത്യസ്ത ഘട്ടങ്ങളാണ്. നമ്മൾ അതിനകത്ത് ഏത് സ്റ്റേജിലാണെങ്കിലും പിശാചുമായിട്ട് നമ്മൾ റസ്സിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഫസ്റ്റ് സ്റ്റെപ്പിലും സെക്കൻഡ് സ്റ്റെപ്പിലും ഉള്ളതിനേക്കാൾ ഹയറാണ് പിശാചുമായിട്ടുള്ള റെസ്ലിംഗ്. 3 സ്റ്റെപ്പിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പടികൾ കടന്നിട്ട് പിശാചുമായിട്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ ദൈവരാജ്യത്തിലെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ തക്ക വേണം, അതിൽ വിജയിക്കുവാൻ തക്ക വേണം, ദൈവസ്നേഹത്തിൽ നമുക്ക് ഈ ലോകത്തെ മുഴുവൻ വിൻ ചെയ്യാൻ തക്ക വേണം. ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.